നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക. അധ്യായം 13, ക്രിസ്തുവിൻ്റെ വിജയം. മത്തായി 4:5-11, മർക്കോസ് 1:12-13, വിശുദ്ധ ലൂക്കോസ് 4:5-13. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ നിൻ്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും. യേശുവിനെ ഇപ്പോൾ തോൽപ്പിച്ച് കളയാമെന്ന് സാത്താൻ കരുതി. തന്ത്രശാലിയായ സാത്താൻ ദൈവത്തിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് യേശുവിനെ നേരിട്ടു. ഒരു പ്രകാശദൂതനെ പോലെയാണ് യേശുവിൻ്റെ മുമ്പിൽ അവൻ നിന്നിരുന്നത്. തിരുവെഴുത്തുകൾ നല്ലവണ്ണം അറിയാവുന്ന ഒരുവനെ പോലെ അവൻ നിലകൊണ്ടു. തിരുവെഴുത്തുകളുടെ പ്രാധാന്യം താൻ മനസ്സിലാക്കിയിരുന്നുവെന്ന് അവൻ അഭിനയിച്ചു. തൻ്റെ വിശ്വാസത്തെ നിലനിർത്തുവാൻ യേശു തിരുവചനം എപ്രകാരം ഉപയോഗിച്ചുവോ അതുപോലെ സാത്താൻ തൻ്റെ കാപട്യത്തെ മറയ്ക്കുവാൻ ദൈവവചനം ഉപയോഗിച്ചു. യേശുവിൻ്റെ വിശ്വാസത്തെ പരീക്ഷിക്കുക മാത്രമാണ് താൻ ചെയ്യുന്നതെന്ന് വിളിച്ചദൂതൻ്റെ വേഷമണിഞ്ഞ് സാത്താൻ പറഞ്ഞു. യേശു ക്രിസ്തുവിൻ്റെ ഉറച്ച നിലപാടിനെ അവൻ ഒട്ടും ആത്മാർത്ഥതയില്ലാതെ പുകഴ്ത്തി. ദൈവത്തിലുള്ള തൻ്റെ വിശ്വാസം തെളിയിക്കുന്നതിന് ഒരു തെളിവ് കൂടെ നൽകുവാൻ ക്രിസ്തുവിനോട് പിശാച് ആവശ്യപ്പെട്ടു. വീണ്ടും അവിശ്വാസം ജനിപ്പിക്കുന്ന മുഖവരയുമായാണ് സാത്താൻ ക്രിസ്തുവിനെ പരീക്ഷിക്കുന്നത്. നീ ദൈവപുത്രനെങ്കിൽ എന്ന ദുസൂചനയ്ക്ക് മറുപടി നൽകുവാൻ യേശു തുനിഞ്ഞെങ്കിലും സംശയത്തിൻ്റെ ഒരു കണിക പോലും തന്നില്ലെന്ന് കാണിക്കുവാൻ വേണ്ടി അതിൽ നിന്ന് പിന്തിരിഞ്ഞു. സാത്താനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി തൻ്റെ ജീവിതത്തെ അപകടപ്പെടുത്തുവാൻ യേശു ഒരിക്കലും തുനിയുകയില്ല. യേശു മനുഷ്യനായി തീർന്നതുകൊണ്ട് തൻ്റെ അധികാരം ഉപയോഗിച്ച് യേശുവിനെ പാപത്തിലേക്ക് നയിക്കാമെന്ന് സാത്താൻ കരുതി. പാപം പ്രവർത്തിക്കുന്നതിന് പ്രേരണ നൽകാനേ സാത്താനെ കഴിയുകയുള്ളൂ. ഒരുവൻ്റെ തീരുമാനത്തിനെതിരായി അവനെക്കൊണ്ട് പാപം ചെയ്യിക്കുവാൻ സാത്താന് കഴിയുകയില്ല. സാത്താൻ യേശുവിനോട് പറഞ്ഞു, താഴേക്ക് ചാടുക. അവനെ തള്ളിയിടുവാൻ സാത്താന് കഴിയുകയില്ലായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ദൈവം തൻ്റെ പുത്രനെ രക്ഷിക്കുമായിരുന്നു. യേശുവിൻ്റെ ഇച്ഛയ്ക്ക് വിരോധമായി തള്ളിയിടുവാൻ സാത്താന് കഴിവില്ലായിരുന്നു. യേശു സ്വയം കീഴ്പ്പെട്ടില്ല എങ്കിൽ കീഴ്പ്പെടുത്തുവാനും സാത്താനെ കഴിയുമായിരുന്നില്ല. ഭൂമിയിലെയും നരകത്തിലെയും എല്ലാ ദുഷ്ടശക്തികളും വിചാരിച്ചിരുന്നെങ്കിൽ പോലും തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിൽ നിന്ന് അണ്ണുവിട യേശുവിനെ വ്യതിചലിപ്പിക്കുവാൻ സാധ്യമായിരുന്നില്ല. പിശാചിനെ ഒരിക്കലും നമ്മെ നിർബന്ധിച്ച് പാപം ചെയ്യിക്കുവാൻ കഴിയുകയില്ല. തനിക്ക് കീഴ്പ്പെടുത്തുന്ന മനസ്സുകളെ തൻ്റെ നിയന്ത്രണത്തിലാക്കുവാൻ സാത്താന് കഴിയുകയില്ല. ക്രിസ്തുവിലുള്ള ആശ്രയം നാം ത്യജിക്കുകയും നമ്മുടെ ഇച്ഛാശക്തിയെ പിശാചിനെ കീഴ്പ്പെടുത്തുകയും ചെയ്തുവെങ്കിലേ സാത്താന് നമ്മുടെ മേൽ വിജയം അല്ലെങ്കിൽ ആധിപത്യം പുലർത്തുവാൻ കഴിയുകയുള്ളൂ. നാം വെച്ച് പുലർത്തുന്ന ഓരോ പാപകരമായ ആഗ്രഹത്തിലും അവന് പാദമുറപ്പിക്കാനുള്ളതായ സൗകര്യം നാം ഉണ്ടാക്കിക്കൊടുക്കുകയാണ്. ദൈവിഷ്ടം ചെയ്യുന്നതിൽ വരുത്തുന്ന ഓരോ വീഴ്ചയും നമ്മെ നശിപ്പിക്കുവാൻ വേണ്ടി സാത്താന് വാതിൽ തുറന്നു കൊടുക്കുന്നതിന് തുല്യമാകുന്നു. നമ്മുടെ ഓരോ തോൽവിയും യേശുവിനെ അപമാനിക്കുവാൻ ശത്രുവിന് സന്ദർഭം നൽകുകയാകുന്നു. സാത്താൻ ദൈവത്തിൻ്റെ വാഗ്ദാനം മുഴുവനും ഉദ്ധരിച്ചില്ല. അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അത്രയും മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് എന്ന ഭാഗം അവൻ വിട്ടുകളഞ്ഞു. അതിൻ്റെ അർത്ഥം ദൈവം തിരഞ്ഞെടുത്ത വഴികൾ എന്നതാകുന്നു. അനുസരണത്തിൻ്റെ പാത വിട്ടുമാറുവാൻ യേശു ഒരിക്കലും ഒരുക്കമായിരുന്നില്ല. തൻ്റെ പിതാവിൽ പരിപൂർണ ആശ്രയം ക്രിസ്തു പ്രകടിപ്പിച്ചു. ദൈവത്തെ പരീക്ഷിക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യുവാൻ ക്രിസ്തു ഇഷ്ടപ്പെട്ടില്ല. ദൈവാശ്രയത്തിനും ദൈവത്തോടുള്ള കീഴ്പ്പെടലിനും വിരുദ്ധമായ ഒന്നും ചെയ്യുവാൻ ക്രിസ്തു ഒരുക്കമായിരുന്നില്ല. സ്വന്തം താല്പര്യത്തിന് വേണ്ടി ക്രിസ്തു ഒരിക്കലും സ്വർഗീയ സംരക്ഷണം ഉപയോഗിച്ചില്ല. യേശു സാത്താനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ വെച്ച് വെള്ളത്തിനായി മുറവിളി കൂട്ടിയപ്പോൾ മോശ പറഞ്ഞ വാക്കുകളാണിത്. യഹോവ നിങ്ങളുടെ ഇടയിലുണ്ടോ ഇല്ലയോ എന്ന് അവൻ യഹോവയെ പരീക്ഷിച്ചു. പുറപ്പാട് 17:7. ദൈവം അവരെ അത്ഭുതകരമായി നടത്തിയെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ അവർ ദൈവത്തെ സംശയിച്ചു. ദൈവം അവരോടുകൂടെ ഉണ്ടോ ഇല്ലയോ എന്നതിൻ്റെ തെളിവ് അവർ മോശയോട് ആവശ്യപ്പെട്ടു. അവരുടെ അവിശ്വാസത്തിൽ അവർ യഹോവയെ പരീക്ഷിച്ചു. അവരെപ്പോലെ പ്രവർത്തിക്കുവാനാണ് യേശുവിനോട് സാത്താൻ ആവശ്യപ്പെട്ടത്. യേശു തൻ്റെ പുത്രനെന്ന് ദൈവം നേരത്തെ തന്നെ സാക്ഷീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ താൻ ദൈവപുത്രൻ തന്നെയോ എന്നുള്ളതിൻ്റെ തെളിവ് ആവശ്യപ്പെടുന്നത് ദൈവത്തെ പരീക്ഷിക്കുന്നതിന് തുല്യമാണ്. ദൈവം വാഗ്ദത്തം ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നാം ന്യായിക്കുന്നുവെങ്കിൽ നാം ദൈവത്തെ പരീക്ഷിക്കുകയാണ്. അത് അവിശ്വാസത്തെ കാണിക്കുന്നു. ദൈവം തൻ്റെ വാഗ്ദത്തം നിറവേറ്റുമോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി നാം തുനിയരുത്. നേരെ മറിച്ച് ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് വേണ്ടി നിറവേറ്റുന്നത് കൊണ്ട് നാം പ്രാർത്ഥിക്കണം. അവൻ നമ്മെ സ്നേഹിക്കുന്നുവോ എന്ന് പരിശോധിക്കുന്നതിനായിരിക്കരുത് നമ്മുടെ പ്രാർത്ഥന. പ്രത്യുത അവൻ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് നാം പ്രാർത്ഥിക്കുന്നു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? എബ്രായർ 11:6. വിശ്വാസം ഒരിക്കലും അനുമാനമല്ല. യഥാർത്ഥ വിശ്വാസമുള്ളവർ മാത്രമേ അനുമാനത്തിൽ നിന്ന് സുരക്ഷിതരാകുകയുള്ളൂ. അനുമാനമെന്നത് വിശ്വാസത്തിനെതിരായുള്ള സാത്താൻ്റെ കള്ള നാണയമാണ്. വിശ്വാസം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുകയും അനുസരണത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അനുമാനം വാഗ്ദത്തങ്ങളെ അവകാശമാക്കുമെന്നെങ്കിൽ തന്നെയും പാപങ്ങൾക്ക് ഒഴിവുകഴി കണ്ടെത്താൻ വേണ്ടി അവയെ അല്ലെങ്കിൽ വാഗ്ദത്തങ്ങളെ ഉപയോഗിക്കുന്നു. വിശ്വാസം നമ്മുടെ ആദ്യ മാതാപിതാക്കളെ ദൈവസ്നേഹത്തിൽ ആശ്രയിപ്പാനും ദൈവകൽപ്പനകളെ അനുസരിപ്പാനും സഹായിച്ചിരുന്നു. എന്നാൽ അനുമാനം ദൈവകൽപ്പനയെ ലംഘിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചു. പാപത്തിൻ്റെ അനന്തരഫലങ്ങളിൽ നിന്ന് ദൈവസ്നേഹം തങ്ങളെ കാത്തുകൊള്ളുമെന്ന് അനുമാനം അവരെ പാപം ചെയ്യുവാൻ പ്രോത്സാഹിപ്പിച്ചു. ദൈവത്തിൻ്റെ കരുണ ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കാതെ സ്വർഗത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടി അവകാശം ഉന്നയിക്കുന്നത് വിശ്വാസമല്ല. യഥാർത്ഥ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തിരുവെഴുത്തുകളിലെ വാഗ്ദത്തങ്ങളിലും വ്യവസ്ഥകളിലും അത്രേ. സാത്താൻ അവിശ്വാസം നമ്മൾ ഉളവാക്കുവാൻ പലപ്പോഴും പരാജയപ്പെടുമ്പോൾ അനുമാനം നമ്മിൽ ഉളവാക്കുന്നതിൽ അവൻ വിജയിക്കുന്നു. പരീക്ഷയുടെ പാതയിൽ അവൻ നമ്മെ കൊണ്ടെത്തിക്കുമ്പോൾ താൻ വിജയിക്കുമെന്ന് സാത്താൻ അറിയാം. അനുസരണത്തിൻ്റെ പാതയിലൂടെ നടക്കുന്നവനെ ദൈവം കാത്തുകൊള്ളും. എന്നാൽ ആ പാതയിൽ നിന്ന് വിട്ടുമാറുന്നവൻ സാത്താൻ്റെ വലയിലേക്കാണ് നീങ്ങുന്നത്. അവിടെ നാം നിലംപതിക്കുമെന്നുള്ളതിന് തീർച്ചയാണ്. കർത്താവ് നമ്മോട് പറയുന്നു, പരീക്ഷയിലകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. മർക്കോസ് 14:38. ധ്യാനവും പ്രാർത്ഥനയും നമ്മെ അപകടത്തിൽ വീണുപോകാതെ സൂക്ഷിക്കുന്നു. അവ നമ്മെ പല പരാജയങ്ങളിൽ നിന്ന് വിടുവിക്കുന്നു. പരീക്ഷകളാൽ നാം ആക്രമിക്കപ്പെടുന്ന വേളയിൽ ധൈര്യഹീനരായിത്തീരരുത്. പലപ്പോഴും കഠിന ശോധനകളെ നാം അഭിമുഖീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവായിരുന്നുവോ നമ്മെ അതിലേക്ക് നയിച്ചിരിക്കുന്നതെന്ന് നാം സംശയിച്ചു പോകുന്നു. സാത്താൻ പരീക്ഷിക്കപ്പെടേണ്ടതിന് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചത് ദൈവത്തിൻ്റെ ആത്മാവായിരുന്നു. ദൈവം നമ്മെ ശോധന ചെയ്യുമ്പോൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരിക്കും. ദൈവം ആവശ്യപ്പെടാതെ സ്വയം പരീക്ഷ അഭിമുഖീകരിച്ച് ദൈവവാഗ്ദത്തങ്ങളെ പരീക്ഷിക്കുവാൻ യേശു തുനിഞ്ഞില്ല. എന്നാൽ പരീക്ഷ അഭിമുഖീകരിച്ചപ്പോൾ ക്രിസ്തു നിരാശനായി തീർന്നതുമില്ല. നാം അപ്രകാരമായിരിക്കണം. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനും ഇതേ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. കർത്താവ് പറയുന്നു, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതിന് നിന്റെ നേർച്ചകളെ കഴിക്കുക, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. 1 കൊരിന്ത്യർ 10:13, സങ്കീർത്തനം 50:14-15. രണ്ടാമത്തെ പരീക്ഷയിലും യേശു വിജയിയായി. ഈ അവസരത്തിൽ സാത്താൻ തൻ്റെ തനിനിറം വെളിപ്പെടുത്തി. എന്നാൽ പുലർന്ന കുളമ്പുകളും വാവലിൻ്റെ ചിറകുകളുമുള്ള ഒരു ഭീകര സ്വത്വത്തെ പോലെ അവൻ പ്രത്യക്ഷപ്പെട്ടില്ല. വീഴ്ച ഭവിച്ചവനെങ്കിലും സാത്താൻ ശക്തനായ ഒരു വ്യക്തിയാണ്. ദൈവത്തോട് പോരാട്ടം നടത്തുന്നവരുടെ നേതാവും ഈ ലോകത്തിൻ്റെ പ്രഭുവുമാണ് താനെന്ന് സാത്താൻ അവകാശപ്പെടുന്നു. സാത്താൻ യേശുക്രിസ്തുവിനെ ഒരു കുന്നിന്മുകളിലേക്ക് ആനയിച്ചു. ലോകസാമ്രാജ്യങ്ങൾ അവയുടെ മഹത്വത്തോടെ യേശുവിൻ്റെ മുമ്പിൽ ആകർഷകമായ ദൃശ്യങ്ങളായി കടന്നുപോയി. ദേവാലയങ്ങൾ നിറഞ്ഞ നഗരങ്ങൾ, മാർബിൾ കൊട്ടാരങ്ങൾ, ഫലഭൂയിഷ്ടമായ വയലുകൾ, ഫലങ്ങൾ നിറഞ്ഞ മുന്തിരിത്തോപ്പുകൾ ഇവയൊക്കെയും വളരെ ആകർഷകമായ വിധത്തിൽ തൻ്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. തിന്മയുടെയും ലാഞ്ഛന പോലും എങ്ങും കാണാനില്ലായിരുന്നു. ദുഃഖത്തിലും ഏകാന്തതയിലും കഴിഞ്ഞിരുന്ന യേശുവിൻ്റെ കണ്ണുകൾ അനുപമമായ സൗന്ദര്യത്തെയും ഐശ്വര്യത്തെയും ദർശിച്ചു. അപ്പോൾ പരീക്ഷകൻ്റെ ശബ്ദം കേൾക്കായി, ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം, അത് എങ്കലേൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു, നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിൻ്റേതാകും. ക്രിസ്തുവിൻ്റെ ദൗത്യം നിറവേറ്റേണ്ടിയിരുന്നത് കഷ്ടതയിൽ കൂടെയായിരുന്നു, ആഡംബരത്തിലൂടെ അല്ലായിരുന്നു. ദുഃഖവും കഷ്ടതയും പോരാട്ടവും അപമാനവും ഒടുവിൽ മരണവുമായിരുന്നു ക്രിസ്തു അനുഭവിക്കേണ്ടിയിരുന്നത്. മുഴുവോകത്തിൻ്റെയും പാപം താൻ വഹിക്കേണ്ടിയിരുന്നു. സ്വർഗീയ പിതാവിൽ നിന്നുള്ള വേർപാടിൻ്റെ വേദനയും താൻ അനുഭവിക്കേണ്ടിയിരുന്നു. സാത്താൻ കൈയടക്കിയിരുന്ന അധികാരം അവനിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായിരുന്നു ക്രിസ്തു ഭൂമിയിൽ വന്നത്. എന്നാൽ സാത്താൻ ക്രിസ്തുവിനോടുകൂടെ വഞ്ചന നിറഞ്ഞ ഹൃദയത്തോടുകൂടി പറഞ്ഞു, എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം. സാത്താൻ്റെ പ്രേരണയ്ക്ക് ക്രിസ്തു വശംവദനായിരുന്നുവെങ്കിൽ സാത്താനുമായുള്ള പോരാട്ടത്തിൽ ക്രിസ്തു പരാജയപ്പെടുമായിരുന്നു. സാത്താൻ സ്വർഗത്തിൽ നിന്ന് നിഷ്കാസിതനാകുന്നതിനുള്ള കാരണം ദൈവപുത്രനേക്കാൾ ഉന്നതനാവാൻ കാംക്ഷിച്ചതായിരുന്നു. സ്വർഗത്തിൽ വെച്ച് ആരംഭിച്ച ആ പോരാട്ടത്തിൻ്റെ തുടർച്ചയായിരുന്നു ഭൂമിയിൽ വെച്ച് നടന്ന ഈ പോരാട്ടം. ഇവിടെ സാത്താൻ വിജയിച്ചിരുന്നെങ്കിൽ അതനുസരണക്കേടിൻ്റെ വിജയമാകുമായിരുന്നു. ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം, അത് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് സാത്താൻ ക്രിസ്തുവിനോട് പറഞ്ഞപ്പോൾ ഭാഗികമായ സത്യം മാത്രമാണ് അവൻ വെളിപ്പെടുത്തിയത്. സാത്താൻ്റെ കുടില്യത നിറഞ്ഞ ഉദ്ദേശം നടപ്പിലാക്കാനാണ് അവൻ സത്യം മറച്ചു വെച്ചത്. സാത്താൻ അധികാരം ആദാമിൽ നിന്ന് കവർന്നെടുക്കുകയായിരുന്നു. ആദാം ദൈവത്തിൻ്റെ പ്രതിനിധി മാത്രമായിരുന്നു. ഭൂമിമേലുള്ള ഉടമസ്ഥാവകാശം ദൈവത്തിൻ്റേതാണ്. ഈ അവകാശമൊക്കെയും പിതാവ് പുത്രന് നൽകിയിരിക്കുന്നു. ക്രിസ്തുവിന് കീഴ്പ്പെട്ടുകൊണ്ടുള്ളതായ ഒരു ഭരണം നടത്തുവാനാണ് ആദാമിനെ ചുമതലപ്പെടുത്തിയിരുന്നത്. ആദാം തൻ്റെ ഉത്തരവാദിത്വം സാത്താൻ അടിയറ വെച്ചെങ്കിലും ക്രിസ്തു തന്നെയാണ് സകലത്തിൻ്റെയും ഉടമസ്ഥൻ. ദൈവം നെബുക്കദ്നേസറിനോട് പറഞ്ഞു, അത്യുന്നതനായവൻ മനുഷ്യൻ്റെ രാജ്യത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവനെ കൊടുക്കുകയും ചെയ്യും. ദാനിയേൽ 4:17. സാത്താൻ കയ്യേറിയിരിക്കുന്ന അധികാരം ദൈവം അനുവദിക്കുമ്പോൾ മാത്രമേ അത് ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളൂ. ക്രിസ്തുവിന് രാജ്യവും അതിൻ്റെ മഹത്വവും നൽകാമെന്ന് സാത്താൻ പറഞ്ഞപ്പോൾ അവൻ ഉദ്ദേശിച്ചത് ക്രിസ്തുവിനെ തൻ്റെ ആജ്ഞ അനുവർത്തിയാക്കുക എന്നതായിരുന്നു. യഹൂദന്മാരുടെ പ്രതീക്ഷകൾ ഉറപ്പിച്ചിരുന്നത് ഇഹലോകത്തിലായിരുന്നു. ഐഹികമായൊരു രാജ്യമാണ് അവർ പ്രതീക്ഷിച്ചത്. ഇപ്രകാരം ഒരു രാജ്യം നൽകാമെന്ന് ക്രിസ്തു സമ്മതിച്ചിരുന്നുവെങ്കിൽ യഹൂദന്മാർ ക്രിസ്തുവിനെ സസന്തോഷം സ്വീകരിക്കുമായിരുന്നു. എന്നാൽ ഈ ലോകരാജ്യത്തിൻ്റെ മേൽ പാപം വാണിരുന്നു. പാപത്തെ തോൽപ്പിക്കുകയായിരുന്നു ക്രിസ്തുവിൻ്റെ ദൗത്യം. സാത്താനെ എന്നെ വിട്ടുപോ, നിൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് ക്രിസ്തു പറഞ്ഞു. സ്വർഗത്തിൽ ദൈവത്തോട് മത്സരിച്ച് പിശാച് ഈ ലോകത്തെ ക്രിസ്തുവിന് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തത് ക്രിസ്തുവിനെ തൻ്റെ അടിമയാക്കുവാനായിരുന്നു. യേശു ലോകത്തിൽ വന്നത് നീതിയുടെ രാജ്യം സ്ഥാപിക്കുവാനായിരുന്നു. ആ ഉദ്ദേശത്തിൽ നിന്ന് അവനൊരിക്കലും വ്യതിചരിച്ചിരുന്നില്ല. അതേ പരീക്ഷയുമായി സാത്താൻ മനുഷ്യരെ സമീപിക്കുന്നു. മനുഷ്യരെ അവൻ വേഗത്തിൽ തോൽപ്പിക്കുന്നു. തൻ്റെ മേൽക്കോയ്മയെ അംഗീകരിക്കണമെന്ന വ്യവസ്ഥയിൽ ഈ ലോകരാജ്യം സാത്താൻ മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. സത്യസന്ധത ബലികഴിക്കുവാനും മനസാക്ഷിയെ മറന്ന് സ്വാർത്ഥതയിൽ മുഴുകുവാനും അവൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നു. ക്രിസ്തു ആവശ്യപ്പെടുന്നത് മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക എന്നത്രേ. സാത്താൻ മനുഷ്യരോട് വഞ്ചന മറച്ചുകൊണ്ട് പറയുന്നു, നിത്യജീവനെ സംബന്ധിച്ച് എന്തെല്ലാം ശരിയായിരുന്നാലും ഈ ലോകത്തിൽ വിജയം സമ്പാദിക്കുന്നതിന് എന്നെ സേവിച്ചേ മതിയാവൂ. നിങ്ങളുടെ ക്ഷേമം എൻ്റെ കൈകളിലാണ്. നിങ്ങൾക്ക് സമ്പത്തും ആനന്ദവും ബഹുമാനവും തരുവാൻ എനിക്ക് കഴിയും. എൻ്റെ ഉപദേശം കേൾക്കുക. വിശ്വസ്തത, സ്വയത്യാഗം തുടങ്ങിയ മൂഢചിന്തകളിൽ കുടുങ്ങിപ്പോകരുത്. ഞാൻ നിങ്ങൾക്ക് വഴിയൊരുക്കാം. സാത്താൻ്റെ ഇപ്രകാരമുള്ള വാക്കുകളാൽ അനേകായിരങ്ങൾ വഞ്ചിതരാകുന്നുണ്ട്. സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ മനുഷ്യർ ഒരുമ്പെടുമ്പോൾ സാത്താൻ സംതൃപ്തി അടയുന്നു. ഭൗമീയ അധികാരങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് മനുഷ്യരെ വ്യാമോഹിപ്പിച്ച് അവരുടെ മേൽ അവൻ അധികാരം ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവന് അവകാശപ്പെടാൻ പാടില്ലാത്തതിനെയാണ് അവൻ മറ്റുള്ളവരുമായി ദാനം നൽകാമെന്ന് പറയുന്നത്. അതോടൊപ്പം മനുഷ്യരെ വഞ്ചിച്ച് ദൈവപുത്രന്മാർ എന്ന പദവി അവൻ അവരിൽ നിന്ന് അപഹരിക്കുകയും ചെയ്യുന്നുണ്ട്. യേശുവിൻ്റെ ദൈവികത്വത്തെ സാത്താൻ ചോദ്യം ചെയ്തു. ഒടുവിൽ അവൻ പുറത്താക്കപ്പെട്ടപ്പോൾ ദൈവികത്വത്തെക്കുറിച്ച് നിഷേധിക്കാത്ത തെളിവ് അവൻ ലഭിച്ചു. വേദന അനുഭവിച്ച യേശുവിൻ്റെ മനുഷ്യത്വത്തിൽ കൂടെ ദൈവത്വം പ്രതിഫലിച്ചു. ക്രിസ്തുവിൻ്റെ ആജ്ഞയെ എതിർത്ത് നിൽപ്പാൻ സാത്താന് ശക്തിയില്ലായിരുന്നു. അപമാനഭാരവും കോപവും പേറിക്കൊണ്ട് അവൻ ലോകരക്ഷകൻ്റെ മുമ്പിൽ നിന്ന് പിൻവാങ്ങി. ആദാം പരാജയപ്പെട്ട സ്ഥാനത്ത് ക്രിസ്തു പൂർണ്ണ വിജയം നേടി. നമുക്കും പരീക്ഷ എതിർത്ത് നിന്നുകൊണ്ട് സാത്താനെ തോൽപ്പിക്കാം. ദൈവത്തിലുള്ള വിശ്വാസത്തിൽ കൂടെയും കീഴ്പ്പെടലിൽ കൂടെയുമാണ് ക്രിസ്തു വിജയം നേടിയത്. അപ്പോസ്തലനിൽ കൂടെ കർത്താവ് പറയുന്നു, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടുപോകും. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങൾക്ക് അടുത്തു വരും. യാക്കോബ് 4:7-8. പരീക്ഷകൻ്റെ ശക്തിയിൽ നിന്ന് നമുക്ക് സ്വയം രക്ഷപ്പെടുവാൻ സാധ്യമല്ല. മനുഷ്യവർഗത്തെ ശത്രു കീഴ്പ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് നാം നിൽക്കാൻ ശ്രമിച്ചാൽ അവൻ്റെ തന്ത്രങ്ങൾക്ക് ഇരയായിത്തീർന്നു. എന്നാൽ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. സദൃശ്യവാക്യം 18:10. ആ ബലമുള്ള നാമത്തിൽ അഭയം പ്രാപിക്കുന്ന ഏതൊരു ബലഹീനനായ ആത്മാവിൻ്റെ മുമ്പിലും സാത്താൻ വിറയ്ക്കുന്നു. ശത്രു പലായനം ചെയ്ത ഉടനെ യേശു വൈവശ്യമാർന്ന മുഖത്തോടെ തളർന്ന് നിലം പതിച്ചു. നമുക്ക് രക്ഷയുടെ മാർഗം വെട്ടിത്തുറന്നിരുന്നതിന് പറഞ്ഞുതീരാത്ത കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയ സ്വർഗീയ സൈന്യാധിപനെ ദൈവദൂതന്മാർ നിർനിമിഷയിലായി ഈ നേരമത്രയും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാം എപ്പോഴെങ്കിലും സഹിക്കേണ്ട പരിശോധനയേക്കാൾ തീവ്രമായ ശോധന ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ചു. മരണാസന്നനായി കിടന്നിരുന്ന ഒരുവനെ പോലെ ആയിത്തീർന്ന ദൈവപുത്രനെ ദൂതന്മാർ ശുശ്രൂഷിച്ചു. അവൻ ആഹാരം കഴിച്ചു, ബലം പ്രാപിച്ചു. പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ദൂതന്മാരിൽ നിന്ന് കേട്ട് ആശ്വസിച്ചു. തൻ്റെ വിജയത്തിൽ സ്വർഗം മുഴുവൻ വിജയിച്ചിരിക്കുന്നു എന്ന ഉറപ്പ് യേശുവിന് ലഭിച്ചു. ശക്തി പ്രാപിച്ച ഉടനെ തൻ്റെ ഹൃദയം മനുഷ്യരുള്ളത് അനുകമ്പയിൽ നിറഞ്ഞു. താൻ ആരംഭിച്ച വേല പൂർത്തീകരിക്കുന്നതിനായി യേശു പുറപ്പെട്ടു. വീഴ്ച ഭവിച്ച മനുഷ്യകുലത്തെ വീണ്ടെടുക്കുകയും ശത്രുവിനെ എന്നേക്കുമായി തോൽപ്പിക്കുകയും ചെയ്യുക എന്ന വിശ്രമരഹിതമായ പ്രവർത്തനത്തിന് വേണ്ടി യേശു യാത്രയായി. വീണ്ടെടുക്കപ്പെട്ടവർ രക്ഷകനോടുകൂടെ ദൈവസിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന നാൾ വരെ ക്രിസ്തു മനുഷ്യൻ രക്ഷയ്ക്കായി നൽകിയ വിലയെ മനുഷ്യന് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. യേശു ക്രിസ്തു സ്വർഗീയ മഹിമ വെടിഞ്ഞ് ഈ ഭൂമിയിൽ വന്ന് പരാജയത്തിൻ്റെയും നിത്യനാശത്തിൻ്റെയും സാധ്യതകളുണ്ടായിരുന്ന അപകടപൂർണമായ ജീവിതം തിരഞ്ഞെടുത്തത് നമുക്ക് വേണ്ടിയായിരുന്നുവെന്ന് സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരുമ്പോൾ നാം ഓർമ്മിക്കും. അപ്പോൾ നാം നമ്മുടെ കിരീടങ്ങൾ അവൻ്റെ പാദപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് പാടും. അറുക്കപ്പെട്ട കുഞ്ഞാട്, ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കാൻ യോഗ്യൻ. വെളിപ്പാട് 5:12.